Whenever my dad took a bishop of the game, or the one I did with myself in Chile, probably with that year. Mr. the Gatwanikin, I'm Bishop of Maraika to the last Martin, he had to be the one in the Rigada, the Aikin and Mida, who money I did among them, Katali, Mr. Linamak and Snake of one another. They were the only two disciples in the Mida and the Matia in Pankatal of Liri, I was Nanyan Katali, white to the Pigino. He over the Abishan Aikin, the Tavi Abishan and Pastor Money Matia already. This Nanti, they washed their Paravagi and what are they sneaking up. And they told the Sultan, Pastor Pino John, Pastor Tom, Brother Tom, Vargis, Raji, and Abraham, Ebu Stephen, Abhishek, and Maraya, and Idraya, Hilda Katulas, Mario, the witness of the Chigino, Irati, and Pasame, and the Lord of Moidipa, and Gedeon, the Nagliri, and the Katar, Mr. Bikino, the Ramasan, and the Paravai, and the American. Miss Maya Maidum, Pine Gera Maidum, Abradesh, and Narodon Rikuya. Our son at the Adam Maidum. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ സകല സംഭവങ്ങളും നിവൃത്തിയാകുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. ഇവ സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു എന്നോർത്ത് സ്പീഡിൽ ഭൂമിയുടെ നേരെ ഒരു ഉൽക്ക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂലോകത്തിന് എന്ത് സംഭവിക്കുമെന്നോർത്ത് ജനം ഭയപ്പെടുകയാണ്. അല്ലാണ്ടി മഹാസമുദ്രത്തിലൂടെ വലിയൊരു കപ്പൽ പോകുകയാണ്. ഒരു കൂറ്റൻ മഞ്ഞുകട്ടിയിലടിച്ച് കപ്പൽ ആടി ഒലയാൻ തുടങ്ങി. എല്ലാവരും നിലവിളിപ്പാൻ ആരംഭിച്ചപ്പോൾ 9 വയസ്സ് പ്രായമായൊരു കുഞ്ഞ് ശാന്തനായി നിന്നു. അവനോട് വെച്ച്, കുഞ്ഞെ നിനക്ക് പേടിയില്ലേ, കപ്പൽ താഴാൻ പോവുകയാണ്. അവൻ പറഞ്ഞു, എനിക്ക് പേടിയില്ല. അതാ പേടിയില്ലാത്ത, ഈ കപ്പൽ നിയന്ത്രിക്കുന്നത് എൻ്റെ ഡാഡിയാണ്. സ്തോത്രം കേട്ടില്ലല്ലോ. ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും എനിക്ക് ഭയമില്ല, ഇത് നിയന്ത്രിക്കുന്ന എൻ്റെ ഡാഡിയാണെന്ന നിർണയമുള്ള ദൈവമൈതൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. അത് മാത്രമല്ല, കുഞ്ഞിങ്ങനെ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ മഞ്ഞുകട്ടിയിൽ നിന്ന് എൻ്റെ ഡാഡി കപ്പലിനെ രക്ഷിച്ചിട്ടുണ്ട്. ഈ മഞ്ഞുകട്ടിയിൽ നിന്നും എൻ്റെ ഡാഡി കപ്പലിനെ രക്ഷിക്കും. പീസ് കോൺഫറൻസിന്റെ രണ്ടാം രാത്രിയിൽ ഹാളിൽ വന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയാനുള്ള ദൂത്, ഹാളിൽ വന്ന ദൈവവൈദ്യരെ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ നീ പറയണം, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിൽ എന്നെ വിടുവിച്ച ദൈവം ഇതിന്മേലും എനിക്ക് ജയം തരും. പിശാച് നിന്റെ മുമ്പിൽ വലിയ പ്രശ്നങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നീ പറയണം, ദുഷ്ട പിശാചേ, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിൽ നിന്ന്, ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ നിന്ന്, ഇതിനേക്കാൾ വലിയ ഭാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം, എൻ്റെ കുടുംബത്തെ വിടുവിച്ച ദൈവം, എൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ച ദൈവം, എൻ്റെ സഭയെ വിടുവിച്ച ദൈവം ഇതിന്മേലും ജയം തരും. വിശ്വാസമുണ്ട്, കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, വായൊന്ന് തുറന്ന് പിശാചി കേൾക്ക പറ, ഇതിന്മേലും എൻ്റെ ദൈവം ജയം തരും. വാ തുറന്ന് പറ, ഇതിന്മേലും ദൈവം ജയം തരും. എന്ന് രാത്രിയിലും ദൈവം ജയം തരും. നമ്മുടെ കൈകൾ അടിച്ച ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയൂ, ഈ രാത്രി നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന പ്രശ്നം എത്ര വലുതാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ പറയൂ, ദൈവം എനിക്ക് ഇതിന്മേലും ജയം തരും. ദൈവം ഇതിന്മേലും ജയം തരും. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോട് സ്തോത്രം. ദൈവവിശേഷം 24:33 ഇവ സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പെടുത്തു എന്നോർത്ത് നിങ്ങൾ തലകളെ ഉയർത്തുവീൻ. ഇവ സംഭവിച്ചു തുടങ്ങുമ്പോൾ അവൻ അടുക്കൽ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നമ്മുടെ കർത്താവിൻ്റെ വരവിനെ മുമ്പ് സംഭവിക്കേണ്ട 96 അടയാളങ്ങൾ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാം, വേഗത്തിൽ പറഞ്ഞുവിടാ. അവയെ നാലായി തിരിക്കുന്നു: എന്ന പ്രാവഞ്ചിയ ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 യഹൂദിയ ലക്ഷണങ്ങൾ, 4 മാർക്കിയ ലക്ഷണങ്ങൾ അഥവാ ദൈവസഭയെ സംബന്ധിച്ച്. യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? യഹൂദജാതിയുടെ അവസ്ഥ എന്തായിരിക്കും? ക്രിസ്തീയ സഭയുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് നാലും ഒന്നിച്ചു പഠിച്ചാൽ നമ്മുടെ കർത്താവ് അടുക്കൽ വാതുക്കലായിരിക്കുകയാണ്. ദൈവസഭയെ സംബന്ധിച്ച് ഒരു ലക്ഷണം മാത്രം പറയാൻ ഈ രാത്രി നേരമുള്ളൂ. എനിക്ക് മുമ്പേ എൻ്റെ സ്നേഹിതൻ പറഞ്ഞു ഒരു പദം. പത്തായ സുവിശേഷം നമ്മുടെ കർത്താവ് പറഞ്ഞു, അധർമ്മം പെരുകുന്നത് കൊണ്ട് പലരുടെയും സ്നേഹം തണുക്കും. പണ്ട് രണ്ട് ദൈവമക്കൾ തമ്മിൽ കാണാൻ കൊതിയായിരുന്നു. കൊതി കണ്ടാൽ
എന്തോ സ്നേഹമായിരുന്നു, അവരെ തമ്മിൽ വേർപിരിക്കാനും പാടായിരുന്നു. രണ്ട് ദൈവദാസന്മാർ ദൈവമക്കൾ ബിനു ഇങ്ങോട്ട് വന്ന് തമ്മിൽ കണ്ടാൽ അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുമായിരുന്നു, ഉമ്മ കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഒരാൾ പറയും, മാറാനാഥ, മറ്റേയാൾ പറയും അനാഥമാ. ഒന്ന് പറഞ്ഞാട്ട് ദൈവമക്കളെ, മാറാനാഥ അനാഥമാ. മാറാ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കട എന്നല്ല. നമ്മുടെ കർത്താവ് വരുന്നു. ഓ, പെന്തക്കോസ് കോൺസ് വന്ന ദൈവമക്കൾ പ്രത്യാശ കൊണ്ട് കൈ ഉയർത്തി പറ, നമ്മുടെ കർത്താവ് വരുന്നു. അടുത്തയാൾ പറയും, അവനെ സ്നേഹിക്കാത്ത അവനും ക്ഷമിക്കപ്പെട്ടു. ഇപ്പോൾ നമുക്ക് തമ്മിൽ കാണാൻ നേരമില്ല, കണ്ടാൽ തന്നെ കെട്ടിപ്പിടിക്കാൻ എവിടെ നേരം, ഉമ്മ കൊടുക്കാൻ ആരാ നേരം. ഇവിടെ എവിടെ ഒരു സഭയിൽ പ്രശ്നം പരിഹരിച്ചപ്പം തമ്മിൽ ചുംബനം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, എന്നെ കടിക്കുന്നതെന്ന്. ഇവിടെ ഇവ നമ്മുടെ നാട്ടിലെല്ലാവർക്കും കാറും ബൈക്കും ഒക്കെ ആയി. ഇപ്പം എന്തേ കാറേൽ ബൈക്കേൽ ഇരുന്നുകൊണ്ട് ഇങ്ങനൊരു കാണിയില്ല. ഇങ്ങനെ കാണിച്ചാൽ ഡ്രൈവിങ് പഠിച്ചവർക്കറിയാം എൻ്റെ അർത്ഥം, സ്റ്റോപ്പ്, ഇങ്ങോട്ടടുക്കരുത്. പണ്ട് പെന്തക്കോസുകാരുടെ പ്രസംഗം എന്നായിരുന്ന കർത്താവിൻ്റെ വരവ്, സ്തോത്രം പറഞ്ഞോണ്ടിരിക്കണേ. യേശു കർത്താവിൻ്റെ മടങ്ങി വരവരാത് പറയാൻ നമ്മുടെ പ്രസംഗം അവസാനിക്കത്തില്ലായിരുന്നു. ഇന്ന് 7 ദിവസം 49-50 പേരൊക്കെ പ്രസംഗിക്കുവാനും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പലരും മിണ്ടറില്ല. ഞാൻ പറയാറുണ്ട്, ഈ പ്രസംഗിച്ചു പ്രസംഗിച്ചു പ്രസംഗിച്ച് ഇപ്പം പ്രാസംഗികന് തന്നെ സംശയമായിരിക്കുക കർത്താവ് വരുമെന്ന്. അഥവാ വന്നാ പോകുമെന്ന് അയാൾക്ക് ഉറപ്പില്ല. പണ്ട് നമ്മുടെ പാട്ടെന്തായിരുന്നു, എന്നു വരും, എപ്പോൾ വരും, പോയതുപോ എൻ മണവാളന്റെ, പിന്നെ മൽപ്രിയേനെ ഇതരേയിൽ നിന്നു നിൻ ശുദ്ധരെ ചേർത്തിടേ, പിന്നെ കഥുകത്തേകനായി നിൻ വരവോർത്തു ഞാൻ നാളത്ര നീക്കിയേൻ യേശുദേവ. പിന്നെ കണ്ണും പ്രപഞ്ചമോ മാറിയെന്നാകിലും മാറാത്ത വാക്കു നീ ഒന്ന് പറ, ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി മാറും, എന്റെ തലയ്ക്കും ഇതിലെ ആകാശം മാറും, എന്നാൽ എന്റെ യേശുവിന്റെ വാക്കു മാറില്ല, അവൻ മടങ്ങി വരും. വാ തുറന്ന് കയ്യടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതി, അവൻ മടങ്ങി വരും. ഓടാ ബാറ കനസയ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴത്തെ നമ്മുടെ പാട്ട് തന്നെയാ, ആ പാട്ടിനെ അല്ല ഞാൻ കുറ്റം പറയുന്നത്. ദൈവസ്നേഹത്തെ കുറിച്ച് ധ്യാനിക്കാൻ ഇതുപോലെ മനോഹരമായ പാട്ടില്ല. ഇപ്പോഴത്തെ നമ്മുടെ പാട്ട് അന്നവോ ശ്രോതി അതുകൊണ്ട് കർത്താവേ ഇവിടെ ഇങ്ങോട്ട് വരല്ലേ, ബോർഡൂടെ വീഴുന്നു. നമ്മൾ ചില കുഞ്ഞികളൊക്കെ ഉണ്ടാകണം. മിസ്രൈമിലേക്ക് പോയ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ 4ാം തലമുറയ്ക്ക് ഒരു പുറപ്പാടുണ്ട്. 4ാം തലമുറയായപ്പോൾ ഭൗതികം കൊണ്ട് മുടി തങ്ങൾ പരദേശികളെന്ന് മറന്ന് അവർ കൂടാരെ കുട്ടിയാഞ്ഞടിച്ചടിക്കാൻ തുടങ്ങി. അപ്പോൾ യോസഫിനെ അറിയാത്തൊരു ഫറവോനെ തമ്പുരാൻ എഴുന്നേൽപ്പിച്ചു. അടി തുടങ്ങിയപ്പോൾ അവർ പാടാൻ തുടങ്ങി, എന്റെ ദേശം ഇവിടെ അല്ല. ഈ ദേശത്ത് വന്ന ദൈവമക്കളെ, ലോകം മുഴുവൻ ചിതിർപ്പാർക്കുന്ന ഈ വീഡിയോ കാണുന്ന ദൈവമക്കളെ, ദൈവം നിനക്ക് നൽകിയ നന്മയൊക്കെ അനുഭവിച്ചോ? പക്ഷെ കാവലനാദം കേൾക്കുമ്പോൾ ഇവിടുന്ന് മേളോട്ട് പൊങ്ങുവാൻ ഇത് തടസ്സമാകരുത്. ഓ ഷബ റഖിയാന ഹല്ലേലൂയ ഹല്ലേലൂയ നീ പരദേശി എന്നപ്പോൾ മറക്കുമോ? അപ്പോൾ ദൈവം നീ അറിയാത്ത പറവാന്മാരെ എഴുന്നേൽപ്പിക്കും. ആടി തുടങ്ങും, ആടി തുടങ്ങാറായി. പ്രൈസ് ദി ലോർഡ്. എങ്ങനെങ്കിലും ദൈവസഭ ഒന്ന് ഉണർത്തപ്പെടട്ടെ. ഓ, എത്ര പേർക്ക് കൈ ഉയർത്തി സ്തോത്രം പറയാൻ കഴിയും? പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കറിയാം സമയമില്ലല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ ദൂത ആരംഭിക്കുമ്പോൾ ഏഴ് പൊന്നിലുകൾക്ക് നടുവിൽ ഏഴു വലം നക്ഷത്രം വലം കൈ പിടിച്ചുകൊണ്ട് സഭാനാഥൻ സഭയുടെ നടുവിലൂടെ ഉലാവിക്കൊണ്ടിരുന്നു. സ്തോത്രം. എന്നാൽ ദൂത അവസാനിക്കുമ്പോൾ എന്താ നമ്മൾ വായിക്കുന്നത്? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞാൽ, ദൂതാരംഭിച്ചപ്പോൾ സഭയുടെ നടുവിൽ ഉലാപിക്കൊണ്ടിരുന്നവൻ സഭയ്ക്ക് പുറത്തായി. ജനറൽ ബോഡിയുടെ ബഹളത്തിൽ കമ്മിറ്റി മീറ്റിംഗിന്റെ ഉന്തിലും തള്ളിലും തെരഞ്ഞെടുപ്പിന്റെ ബഹളത്തിൽ തമ്പുരാൻ പുറത്തു പോയത് ഇന്നത്തെ സഭയറിയുന്നില്ല. ഈ രാത്രി ഈ ഹോളിൽ നിന്ന് ഉയരേണ്ടത് ഈ കെബത്ത് എന്ന ശബ്ദമാണ്. മഹത്വം പോയി, പോയ മഹത്വം പെന്തക്കോസ്ത് ലോകത്തിൽ മടങ്ങി വരട്ടെ. എത്ര പേർക്ക് ശക്തിയോടെ കൈയടിച്ച് തമ്പുരാനെ സ്തുതിപ്പാൻ കഴിയും? ഹാ, ശക്തിയോടെ, എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. വെളിപ്പാട് വിശ്വാസിക്കും പറയും, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഞാന് കുമ്പനാട് കവല നിൽക്കുമ്പം വേർപാടുകാരുടെ കൺവെൻഷൻ ലാസ്റ്റ് ഞാൻ പ്രസംഗം കഴിഞ്ഞ് വരുമ്പം റോഡിൽ നിൽക്കുമ്പോൾ ഒരു ദൈവദാസം പ്രസംഗിക്കുക, അദ്ദേഹം ചോദിക്കുക, എവിടെ നിന്നാ യേശു മുട്ടുന്നേ, എവിടെ നിന്നാ യേശു മുട്ടുന്നേ, പുറത്തുനിന്നാണോ അകത്തുനിന്നാണോ? ഇവിടെ അദ്ദേഹം പറയാ, അകത്തുനിന്നാ മുട്ടുന്നേ. യേശുവിനെ അകത്തിട്ട് ടെവുമാരെല്ലാം കൂടെ പുറത്തിറങ്ങി കഥകടച്ച് കുട്ടിയിട്ടത് പൊന്നച്ചന്മാരെ തുറന്നാൻ. ഈ രാത്രി ഞാൻ പറയാം, കുറെ ചെടികന്മാർക്ക് കയറി നിറങ്ങി നടക്കാനുള്ള ഇടമല്ല ദൈവസഭ. നിന്റെ രാഷ്ട്രീയം കളിക്കാനുള്ള ഇടമല്ല ദൈവസഭ. ഇതിനു വേണ്ടി ചങ്കിലെ ചോര ഊറ്റി ഒരുവനുണ്ട്, അവൻ നോക്കിയിരിക്കില്ല. പോരാ 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 പോരാ. ഓ ശബറഹത്തുനറിയാം, ദൈവസഭയിൽ കളിയെടുക്കരുത്. ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നമ്മുടെ ദൈവം. യേശു മടങ്ങി വരാറായി. ഞാൻ പറയാൻ വന്ന യോ സഭയെ, ഇനിയുള്ള കാലഘട്ടം കൂട്ടമായി ഉണർവിനായി കാത്തിരിക്കാതെ ഒറ്റയൊറ്റ വ്യക്തികൾ ദൈവസന്നിടും പാട് വീഴണം. വിശുദ്ധൻ ഇനി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സന്തോഷമുണ്ടായ സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ ഈ ഐക്യത യൂണിറ്റിയെ കുറിച്ചാണ്, അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ പ്രാവശ്യം അവസാനിപ്പിക്കാം. ഈ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ എൻ്റെ ചർച്ച് നാട്ടിലുണ്ട്, എൻ്റെ ചർച്ച് വിട്ടങ്ങ് പോയില്ല, വല്ലപ്പോഴും സഭായത്തിന് പോകും. ഒരിക്കൽ ഒരു സഭായത്തിന് ഞാൻ ചെന്നപ്പോയിരുന്നു, അവിടെ 51-ാം സങ്കീർത്തനം വായിച്ച ദൈവദാസൻ ഇരുന്നു. അപ്പം പുറയുന്ന ഒരാൾ എന്നിട്ട് സാക്ഷ്യം പറഞ്ഞു, വളരെ അനുതാപത്തോടാ സ്തോത്രമൊക്കെ പറഞ്ഞു, പാസ്റ്ററേ എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും എനിക്ക് പിടികിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരച്ചായും വെടിപൊട്ടുന്നു, ഒരു സ്തോത്രം പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു, എൻ്റെ പാപത്തെ നീ പുറയിലിറങ്ങി കളഞ്ഞിരിക്കുകയാൾ സ്തോത്രം. അപ്പോഴെനിക്ക് മനസ്സിലായി, പുറയിരിക്കുന്ന അച്ചാൻ്റെ പാപം മുമ്പിലിരിക്കുന്ന അച്ചാനും, മുമ്പിലിരിക്കുന്ന അച്ചാൻ്റെ പാപം പുറയിരിക്കുന്ന അച്ചാനും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളുമാണ്. ദൈവസഭയെ ഭിന്നിപ്പിക്കുന്നത് ആരായാലും അയാളുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവല്ല ദുരാത്മാവാ. ദൈവാത്മാവ് ഐക്യതയുടെ ആത്മാവാണ്. ഒരു പദം വായിച്ച് നിർത്തുന്നു. 66 66-ാം അധ്യായം 8-ാം വാക്യം, യെശയ്യാ 66:18, യെശയ്യാ 66 വായിച്ച് 66:18, ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. ഈ രാത്രി അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഭാഷക്കാരായ നമ്മളെ, പല ദേശക്കാരായ നമ്മളെ ദൈവം ഒന്നിച്ചു കൂട്ടി അടുത്ത പദം എന്താ എഴുതിയിരിക്കുന്നറിയാമോ? അവർ വന്ന്, ഒന്ന് പറഞ്ഞാട്ടെ ദൈവ മക്കളെ, അവർ വന്ന്, കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, അവർ വന്ന് എൻ്റെ മഹത്വം കാണും. ഈ കോൺഫറൻസിൻ്റെ മൈലുകൾ യാത്ര ചെയ്ത് നമ്മളിവിടെ വന്നത് സംഘാടകരെ കാണാനല്ല, പ്രാസംഗികരെ കാണാനല്ല, പരസ്പരം കാണാൻ മാത്രമല്ല, നാം വന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണാനാ, ദൈവത്തിൻ്റെ മഹത്വം കാണാനാ, ദൈവത്തിൻ്റെ മഹത്വം കാണാതെ നമ്മൾ മടങ്ങരുത്. ദൈവസഭയിൽ വരുന്നവർ ജന ദൈവത്തിൻ്റെ മഹത്വം കാണട്ട്. ഊടാ രഘന ഹസയ, ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവത്തിൻ്റെ മഹത്വത്തോടെ വെളിപ്പെടുന്ന രാത്രിയാകട്ടെ, ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞങ്ങൾ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. പെന്തക്കോസ്തിന്റെ ആരാധന ദൈവ മഹത്വം വെളിപ്പെടുന്ന ആരാധനയാകണം. ഞാൻ കൂടെ കൂടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് 15 മിനിറ്റ് തന്നെ ആയാലും ഇത്രയെങ്കിലും തന്നല്ലോ, ഇത്രയും രക്തപ്പാടിനിടയിൽ ഞാൻ വളരെ നന്ദി സ്തോത്രം. കർത്താവിന് സംസാരിക്കാൻ ഒരു വാക്കിലൂടെയും കഴിയും, 100 വാക്കിലൂടെയും കഴിയും, കഴുതയിലൂടെയും കഴിയും, കരിങ്കൽ ഭിത്തിയിലൂടെയും കഴിയും. കഴുതയേക്കാൾ അധമനായവനോട് നമ്പുരാൻ കഴുതയിലൂടെ സംസാരിച്ചു, കരിങ്കൽ ഭിത്തിയിലൂടെ കാൾ കഠിന ഹൃദയനായ ബൽസസിനോട് ദൈവം കരിങ്കൽ ഭിത്തിയിലൂടെ ഇടപെട്ടു. ഒരൊറ്റ വാക്കവൻ്റെ പാടി എന്നാൽ മരുഭൂമിയിൽ കിടന്ന പ്രൈസ് ദ ലോർഡ് ഏലിയാവിന്മേൽ ദൈവകരം തൊട്ടു, അവൻ പുറച്ചു. ഈ രാത്രി നമ്മുടെ പല മഹത്വം ഇറങ്ങി വരും. 122 സങ്കീർത്തനം പറയുന്നു, അവിടെ ദൈവം തന്റെ സിംഹാസനം വെക്കും, അവിടെ പ്രശ്ന തീർപ്പുകൾ നടക്കും, കാര്യ തീർപ്പുകൾ നടക്കും. ദൈവത്തിന്റെ മഹത്വം നമ്മിലൂടെ ദേശം കാണാനിടയാകണം. പെന്തക്കോസ്തിലൂടെ ദൈവമഹത്വം ദേശം കാണണം. ഒരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്താം, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. എങ്ങനെയാണ് പെന്തക്കോസ്റ്റ് വളർന്നത്? പെന്തക്കോസ്റ്റ് വളർന്നത് കൺവെൻഷൻ നിമിത്തം മാത്രമല്ല, ക്രൂസേഡ് നിമിത്തം മാത്രമല്ല, പെന്തക്കോസ്റ്റ് വളർന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവ സഭയെ ഉറപ്പിച്ചു. എത്ര പേർക്ക് ദൈവത്തെ ശ്രദ്ധിക്കാൻ കഴിയും? പാസ്റ്റർ കെ എബ്രഹാം, ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ സ്ഥാപക നേതാവ്, ഉണ്ണൂണി സാറിന്റെ ആത്മകഥയിൽ ഒരു സംഭവം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പെന്തക്കോസ്റ്റിന് വാതിൽ തുറന്നു കിട്ടിയത് എന്നൊരു അധ്യായമുണ്ട്. നിങ്ങൾക്കറിയാം, അദ്ദേഹം ആദ്യം യാക്കോബക്കാരനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേർപാടിലേക്ക് അദ്ദേഹം പോയി, വേർപാട് ഉപദേശത്തിൽ ആകർഷിക്കപ്പെട്ടു. വേർപാടിൽ അദ്ദേഹം നിൽക്കുമ്പോഴാണ് പെന്തക്കോസ്റ്റ് ശക്തിയെ കുറിച്ച് അദ്ദേഹം അറിയുന്നത്. അദ്ദേഹം ഒരാഴ്ച ഏതാണ്ട് മനശ്ശെ എന്ന ദൈവദാസനോടൊപ്പം പോയി പ്രാർത്ഥിച്ചു. ഒരാഴ്ച ഇരുന്ന് കിട്ടിയില്ല, കിട്ടാതെ വന്നപ്പോൾ എഴുന്നേറ്റ് പോയില്ല, കിട്ടുന്നിടം വരെ ഇരിക്കണം. അവസാന അദ്ദേഹം ആത്മശക്തി പ്രാപിച്ച് അന്യഭാഷയോട് ആത്മനിറവോട് ദൈവത്തെ സ്തുതിച്ച് സ്വന്തം സ്ഥലമായ മുളക്കഴിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റേ പഴയ കൂട്ടായ്മക്കാർ പറഞ്ഞു, സാറേ സാറിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ സാറിന്റെ പിത്തലാട്ടം ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇനിയും മുതൽ ഈ കൂട്ടായ്മയ്ക്ക് വരരുത്. അദ്ദേഹം അങ്ങനെ ഇങ്ങനെയാണ് ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം വെച്ചുകൊടുത്ത ഹോളിൽ അപ്പുറത്ത് ആരാ നടക്കുമ്പോൾ വീട്ടിൽ അദ്ദേഹം വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിലെ പോലെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പെന്തക്കോസിന് വാതിൽ തുറന്നു. ഈ ഹാളിൽ വന്നിരിക്കുന്ന ആരെങ്കിലും ഏകരായി കർത്താവിനെ സ്നേഹിപ്പാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ വർഷം തന്നെ ചില വാതിലുകൾ ദൈവം നിനക്കായി തുറക്കാൻ പോകുകയാ. ഓ വിശ്വാസമുണ്ടായ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്, ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോകുകയാ. ഓ ബാഹസയ, എങ്ങനെയാണ് വാതിൽ തുറന്നത്? അദ്ദേഹം കൂട്ടായ ആരാധിച്ചുകൊണ്ടിരുന്ന പഴയ കൂട്ടായ്മയിൽ റാഹേലം എന്ന പേരുള്ള ഒരു സഹോദരിയെ കരിമൂർഖൻ കടിച്ചു, ഉഗ്രം വിഷമുള്ള കരിമൂർഖൻ. ഉണ്ണൂണി സാർ എന്ന അധ്യാപകൻ കൂടെയാണ്. അദ്ദേഹം വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് ഉണ്ണൂണി റാഹേലമ്മയെ പാമ്പ് കടിച്ചു, കരുനീലിച്ച് കിടക്കുന്നു, ശ്വാസം മാത്രമുണ്ട്, ജീവൻ പോകാൻ പോകുക. ഇന്നത്തെ പോലെ മെഡിക്കൽ കോളേജില്ല, അനേക ഹോസ്പിറ്റലിൽ അന്ന് വിഷകാരികളാണുള്ളത്. വിഷകാരികളെല്ലാം കൊണ്ട് കാണിച്ച് അവർ പറഞ്ഞു നേരത്തോട് നേരത്തിനുള്ളിൽ മരിക്കും, അടക്കാൻ ഒടുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരിയെ വിട്ടു. ഒരു ശ്വാസം മാത്രമുണ്ട്, അടക്കുവാൻ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അഭിഷക്തൻ ഉണ്ണൂണി സാർ ആ വീട്ടിലേക്ക് എന്നത്. അദ്ദേഹം നോക്കുമ്പോൾ ഈ സഹോദരി കരുനീലിച്ച് കിടക്കുന്നു. അദ്ദേഹം ആ സഹോദരിയെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, മകനെ ഇതെനിക്ക് പ്രവർത്തിപ്പാനുള്ള അവസരമാണ്, ഇതെനിക്ക് പ്രവർത്തിപ്പാനുള്ള അവസരമാണ്. അദ്ദേഹം പറഞ്ഞു, കർത്താവേ ഇപ്പം നീ അങ്ങനോട് പറയല്ലേ, ഇപ്പോൾ അങ്ങനെ പറയല്ലേ, ഞാൻ ചെന്ന് പ്രാർത്ഥിച്ച് ഈ കൊച്ചു എഴുന്നേറ്റില്ലെങ്കിൽ ഈ ജനം എന്നെ കല്ലെറിഞ്ഞു കൊല്ലും. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മകനെ ഞാനല്ലയോ നിന്നോട് പറയുന്നത്, നീ കടന്നുപോയി പ്രാർത്ഥന ഈ ദൈവത്തിന്റെ അഭിഷേകത്തിന് അവിടേക്ക് എന്ന് മുട്ടുകു.
Thank you.
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ മാത്രം ഇപ്പോൾ കൈ ഉയർത്തിപ്പിടിക്കാം. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ ശക്തി ഈ ഹാളിൽ വ്യാപരിക്കുന്ന എനിക്കറിയാം. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗപിതാവേ, യേശുവിനെ പോലെയാകുവാൻ ഞങ്ങൾ ഒരുക്കണമേ, അങ്ങേ പോലെയാകുവാൻ ഞങ്ങൾ ഒരുക്കണമേ. ക്ഷമിപ്പാനുള്ള മനസ്സെങ്ക് തരണമേ, മറക്കുവാനുള്ള മനസ്സെങ്ക് തരണമേ, സ്നേഹിപ്പാനുള്ള മനസ്സ് തരണമേ. നിന്റെ കരം ഇപ്പോൾ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നവർക്ക് സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ ഹാളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ തലവണ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഇപ്പോൾ അവൻ എവിടെയാണോ അവിടെ ദൈവശക്തി ആയിരിക്കട്ടെ കർത്താവേ. നിന്റെ കരവരെ തൊട്ടിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
പാസ്റ്റർ തോമസ് അബ്രഹാം മുന്നോട്ട്.